السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان يدايا سهودرين علي سهودري ماري حديث الجبريل عن نمر പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസുകളിലായി അർക്കാനുൽ ഇസ്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അർക്കാനുൽ ഈമാനിലെ ഈമാൻ കാര്യങ്ങളിലെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അൽ ഈമാനു ബില്ലാ അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ ആരംഭിച്ചത്. നമ്മൾ പറഞ്ഞു അൽ ഈമാനു ബില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിലൊന്നാമത്തേത് അൽ ഈമാനു ബി വുജൂദില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ രക്ഷിതാവ്, അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകുക. ഈ ലോകത്തിനെല്ലാം ഒരു സൃഷ്ടാവുണ്ട്, അത് അള്ളാഹുവാണ്. അങ്ങനെ ഒരു ഇലാഹ് ഈ ലോകത്തുണ്ട്, അങ്ങനെ ഒരു ഇലാഹിന് വുജൂദുണ്ട് എന്നുള്ള വിശ്വാസം അതുണ്ടായിരിക്കുക. നാം പറഞ്ഞു ലോകത്തുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു വിശ്വാസമുണ്ട്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു അൽ ഈമാനു ബി റുബൂബിയതിഹി, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ വിശ്വസിക്കുക, ആകാശഭൂമികളെ പടക്കുകയും അതിനെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ അതിന്റെ പൂർണ്ണമായ ഉടമസ്ഥതയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണെന്നുള്ള വിശ്വാസം. പിന്നീട് നമ്മൾ പറഞ്ഞു അൽ ഈമാനു ബി ഉലൂഹിയതിഹി, അള്ളാഹു ഇലാഹാണെന്ന് ഒരാൾ വിശ്വസിക്കലാണത്. ഈ ആകാശഭൂമികളെ പടച്ച റബ്ബിനെ മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാവൂ എന്നുള്ള വിശ്വാസം. നാലാമത്തെ നമ്മൾ പറഞ്ഞു അൽ ഈമാനു ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിന്റെ ഉന്നതമായ വിശേഷണങ്ങളും മനോഹരമായ ഇസ്മുകളും, അത് അള്ളാഹുവിനുണ്ട്. ആ ഇസ്മുകൾക്കെല്ലാം തന്നെ അതിന് വിശേഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം. ഈ നാല് കാര്യങ്ങളാണ് അള്ളാഹുവിനുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഒരുവൻ പഠിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ മദ്രസ അധ്യാപനങ്ങളിൽ അൽ ഈമാനു ബില്ലാ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിശദമായി പഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ അൽ ഈമാനു ബില്ലാ, ഈമാൻ കാര്യങ്ങൾ എണ്ണി പഠിക്കുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന വിശ്വാസ കാര്യങ്ങൾക്കെതിരായിട്ട് അവരതേ മദ്രസയിൽ നിന്ന് പ്രവർത്തിക്കും, അത് പഠിക്കുന്ന കുട്ടികളും പ്രവർത്തിക്കും, പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും പ്രവർത്തിക്കും. അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന് അവരെണ്ണിപ്പഠിക്കും ഈമാൻ കാര്യങ്ങളിൽ. കാരണം അഖീദ എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും ഉണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേ വായ കൊണ്ട് അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു തേടും, ആ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത് ഓരോന്നും ഉൾക്കൊള്ളുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹുവിലെ വിശ്വാസം, അവൻ ഏകനാണ് എന്ന് വിശ്വസിക്കൽ, ഇത് മൂന്നായി വേർതിരിച്ചിരിക്കുന്നു. ആ തൗഹീദ് എന്ന് പറയുന്നത് അത് റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മായി വസിഫാത്തും ഒക്കെയായി മൂന്നായി വേർതിരിച്ചിരിക്കുന്നു എന്നത് ഖുർആനിലും ഹദീസുകളിലും നമുക്ക് എമ്പാടും കാണാൻ പറ്റുന്ന കാര്യമാണ്. ഖുർആനിലെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു ചില ആളുകൾ അങ്ങനെ മൂന്നായി വേർതിരിച്ചതിനെ ഇൻകാർ ചെയ്യാറുണ്ട്, അതിനെ നിഷേധിക്കാറുണ്ട്. അത് നിഷേധിക്കാനുള്ള കാരണത്തിൽപ്പെട്ടത് അവർക്കിങ്ങനെ തൗഹീദ് മൂന്നായിട്ടുണ്ട്, അതിലൊരു ഭാഗം മാത്രമേ നമ്മളെടുത്തുള്ളൂ എന്നത് പിടിക്കപ്പെടാതിരിക്കാനാണ് അവർ ഏറ്റവും വലിയൊരു ഉപായം. അതാണ്, നമ്മളെടുത്ത് ഒരു തൗഹീദ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ആ തൗഹീദ് എന്ന് പറയുന്നത് ഈ ആളുകൾക്ക് ഉള്ളത് അത് മക്കാ മുശ്രിക്കുണ്ടായിരുന്ന തൗഹീദാണ്. മക്കാ മുശ്രിക്കുകൾ ആ ഒരു ഗണത്തിൽ മുവഹ്ദീങ്ങളായിരുന്നു, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അവർ മുവഹ്ദീങ്ങളായിരുന്നു ഏറെക്കുറെ. പക്ഷേ അമ്പിയാക്കളും അവരുടെ സമുദായവും ഏറ്റുമുട്ടിയത്, അവർ ദഅവത്ത് പ്രധാനമായും നടത്തിയത് ഉലൂഹിയത്തിന്റെ വിഷയത്തിലാണ്, അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന കാര്യം. അതിന്റെ തെളിവുകളാണ് ഇന്ന് വിശദീകരിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇവിടെ ഷെയ്ഖ് പറയുന്നു, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ലാ, അദ്ദേഹം പറയുന്നു വഹാദ തഖ്സീമു ലി അൻവാഇ തൗഹീദ്, തൗഹീദിന് ഇങ്ങനെ മൂന്നിനങ്ങളുണ്ട്, ഇങ്ങനെ ഒരു വിഭജനം. ഉരിഫ ബിൽ ഇസ്തിഖ്റാഇ മിൻ നുസൂസിൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പരതിയാൽ കിട്ടുന്ന കാര്യങ്ങളാണ്. രണ്ട് രൂപത്തിൽ നമുക്ക് ഒരു കാര്യത്തെ പറയാൻ പറ്റും. ഇപ്പോ ഈ മേശയുടെ മുകളിൽ എന്തൊക്കെയുണ്ട് നമ്മൾ പരതി ഇന്നാലിന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അതല്ലെങ്കിൽ ചില കാര്യത്തെ ഒരു തത്വമായിട്ട് പറയും, പ്രത്യേകമായ തെളിവ് വന്നിട്ട്. അപ്പൊ ഖുർആനിൽ പരിശോധിച്ച് നോക്കിയാൽ ഈ മൂന്നിനങ്ങളല്ലാതെ നാലാമതായി ഒന്നും കാണാനില്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വയത്തലഹു ദാലിക ബി അവ്വലി സൂറത്തിൻ ഫിൽ ഖുർആൻ വ ആഖിറി സൂറത്ത് ഫഇന്ന കുല്ല മിൻഹുമാ മുസ്തമിലത്തുൻ അലാ അൻവാഇ തൗഹീദി സലാസ. ഇത് ഖുർആനിൽ ഒന്നാമത്തെ സൂറത്തും അവസാനത്തെ സൂറത്തും, അഥവാ അതിന്റെ നുസൂലിന്റെ അടിസ്ഥാനത്തിലല്ല, ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ മുസ്ഹഫ് എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഒന്നാമതായിട്ടുള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിന്റെ അവസാനത്തെ സൂറത്ത് സൂറത്തുൻ നാസ്. അത് നമ്മളൊന്ന് കേവലം അതൊന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്കിത് കിട്ടുമെന്നാണ്. അതിന്റെ അർത്ഥം ഇതിൽ മാത്രമേ ഉള്ളൂ എന്നല്ല, മറിച്ച് ഒരാൾ മുസ്ഹഫ് ഏറ്റവും പെട്ടെന്ന് ഒരാൾക്ക് നോക്കാൻ പറ്റുമോ, ഒന്നുകിൽ ഈ ഭാഗത്തു നിന്നെടുത്ത ഫാത്തിഹ കിട്ടും, ആ ഭാഗത്തു നിന്നെടുത്ത നാസ് കിട്ടും, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അതല്ലാതെ ബാക്കി സൂറത്തുകളിലൊന്നും ഇല്ല എന്നല്ല. ഖുർആനിൽ ഏതൊരു പേജ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് തൗഹീദിന്റെ ഏതെങ്കിലും ഒരു ഇനം അത് കാണാതിരിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഅമ്മ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ ഈ തൗഹീദ് ഇങ്ങനെ മൂന്നായിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ, ഫഇന്നൽ ആയത്തൽ ഊല ഫീഹ വഹിയ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുസ്തമിലത്തുൻ അലാ ഹാദിഹിൽ അൻവാ. ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് ശൈഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പലപ്പോഴും സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ഏതാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇജ്മാഉള്ള വിഷയം, ഏകാഭിപ്രായമുള്ള വിഷയം ഫാത്തിഹയിൽ ഏഴായത്ത് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒരായത്തായിട്ട് പരിഗണിച്ചിട്ടാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മുസ്ഹഫുകളിൽ, മദീനയിൽ നിന്നും പ്രിന്റ് ചെയ്യുന്ന മുസ്ഹഫുകളിൽ അങ്ങനെയാണ്. എന്നാൽ അതല്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനഹു വതആല പറഞ്ഞതാ, ഇദാ ഖാല അൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിന് മറുപടി പറയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിനെ കുറിച്ച് പരാമർശമില്ല. അപ്പൊ അതിന്റെ അർത്ഥം അത് ഫാത്തിഹയ്ക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക ആയത്തല്ല, മറിച്ച് ബറാഅത്ത് ഒഴികെയുള്ള, തൗബ ഒഴികെയുള്ള എല്ലാ സൂറത്തിനും ഉള്ളതുപോലെ ഫാത്തിഹയ്ക്കും ഉള്ളതാണ്. ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ഈ ഒരു ആയത്തില് മുസ്തമിലത്തുൻ അലാ ഹാദിഹിൽ അൻവാ, തൗഹീദിന്റെ മൂന്നിനങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണത്? അൽഹംദു എന്ന് പറയുന്നതിൽ ഫീഹ തൗഹീദുൽ ഉലൂഹിയ, അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൽ തൗഹീദുൽ ഉലൂഹിയ ഉണ്ട് എന്നാണ്. എന്താണ് തൗഹീദുൽ ഉലൂഹിയ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്തുകളിൽ അള്ളാഹു ഏകനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കലാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ. അത് കൽബ് കൊണ്ടുള്ള പ്രവർത്തനമുണ്ട്, കൈകാലുകൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ് എന്ന് പറയുന്ന കാര്യമാണ് തൗഹീദുൽ ഉലൂഹിയ. അപ്പൊ അൽഹംദു എന്ന് പറയുന്നതിൽ എന്താണ് അള്ളാഹുവിന്റെ ഏകത്വമുള്ളത്? നമ്മൾ പറയുന്നു അൽഹംദു ലില്ലാ എന്ന് പറഞ്ഞാൽ അത് തൗഹീദുൽ ഉലൂഹിയാണ്, കാരണം അത് ദുആയാണ്, അള്ളാഹുവിനോടുള്ള ദുആയാണ് അൽഹംദു ലില്ലാ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അതൊരു പുതിയ അറിവായിരിക്കും, അൽഹംദു ലില്ലാ എന്ന് പറയുന്നത് ദുആയാണോ, നമ്മൾ അതിലൊന്നും അള്ളാഹുവിനോട് തേടുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ദുആ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ദുആ രണ്ടു വിധമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു ദുആ രണ്ടു വിധമുണ്ട്, ഒന്ന് ദുആ ഉൽ ഇബാദ, രണ്ടാമത്തേത് ദുആ ഉൽ മസ്അല. ദുആ ഉൽ മസ്അലക്കാണ് നമ്മൾ പൊതുവെ ദുആ എന്ന് മാത്രം പറഞ്ഞ് ഉൾക്കൊള്ളിക്കാറുള്ളത്. അഥവാ അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹുവിനെ എനിക്ക് പുറത്തു തരണമേ, എനിക്ക് ഹിദായത്ത് നൽകണമേ, എനിക്ക് റിസ്ക് വർദ്ധിപ്പിച്ചു തരണമേ പോലെയുള്ള നമ്മൾ എന്തെങ്കിലും മസ്അലകൾ, ചോദ്യങ്ങൾ ചോദിക്കുന്ന അത് ദുആ ഉൽ മസ്അലയാണ്, അതാണ് ദുആ ഉൽ മസ്അല. എന്നാൽ ദുആ ഉൽ ഇബാദയുണ്ട്, നമ്മൾ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളും ദുആയാണ്. നമ്മൾ നിസ്കരിക്കുന്നത് ഒരു ദുആയാണ്, നമ്മൾ നോമ്പ് നോൽക്കുന്നത് ഒരു ദുആയാണ്, നമ്മൾ ദിക്ർ ചൊല്ലുന്നത് ഒരു ദുആയാണ്. എങ്ങനെയാണ് അത് ദുആയാകുന്നത്? കാരണം ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴെല്ലാം മനുഷ്യന്റെ മനസ്സിലൊരു തേട്ടമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, ഇത് സ്വീകരിക്കണമേ, എന്നിട്ട് എനിക്കൊരു പ്രതിഫലം കിട്ടണമേ. ആ കണക്കിന് ഇത് ദുആ ഉൽ ഇബാദ എന്നാണ് പറയുക. അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ദുആ ഉൽ ഇബാദയാണ്, അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സകല ഹംദുകൾക്കും അർഹനായവനാണ് എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ്. അൽഹംദ്, സകല ഹംദുകളും ലില്ലാഹ്, അള്ളാഹുവിനുള്ളതാകുന്നു. അപ്പൊ അതിൽ തൗഹീദുൽ ഉലൂഹിയുണ്ട്, കാരണം അതിൽ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തായ പ്രാർത്ഥന, ദുആ ഉൽ ഇബാദയാണ്. ശരി, എന്നിട്ടോ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു, ലോകങ്ങളുടെ രക്ഷിതാവ്, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആല. ഇതിൽ തൗഹീദുർ റുബൂബിയുണ്ട്, കാരണം അള്ളാഹു റബ്ബാണെന്ന് പറഞ്ഞ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ് അള്ളാഹു റബ്ബാണ്, സകല ആലമുകളുടെ സകല ലോകങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് എന്നിത് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ ആലമൂൻ എന്ന് പറഞ്ഞാൽ കുല്ലു കുല്ലു മാ സിവല്ലാഹ് അൽ ആലം, അല്ലാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളും ആലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്ത സകലതും മഖ്ലൂഖാണ്. ഖാലിഖും മഖ്ലൂഖും അല്ലാതെ മൂന്നാമതൊന്നുമില്ല. അല്ലാഹു ഖാലിഖാണ്, അവന് പുറമെയുള്ള സകലതും മഖ്ലൂഖാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ആകാശഭൂമികളും എല്ലാം. ആലമീൻ എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെട്ടു. അത് മനുഷ്യന്മാരുടെ ആലമുണ്ടാകും, ജിന്നുകളുടെ ആലമുണ്ടാകും, അങ്ങനെ സകല വസ്തുക്കളും അതിൽ ഉൾപ്പെട്ടു. അതിന്റെ എല്ലാം റബ്ബ് അല്ലാഹുവാണ്. അത് തൗഹീദുർ റുബൂബിയാണ്. ശരി, ഇപ്പൊ തൗഹീദുൽ ഉലൂഹിയായി, തൗഹീദുർ റുബൂബിയായി. അപ്പൊ എന്താണ് തൗഹീദുൽ അസ്മായി വസ്സിഫാത്? അതിലിതിലുണ്ട്. കാരണം റബ്ബ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിന്റെ ഒരു നാമമാണ്. അർ റബ്ബ്, അള്ളാഹു രക്ഷിതാവ് എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണ്, അള്ളാഹുവിനുള്ള പേരാണ് അത് അർ റബ്ബ് എന്നുള്ളത്. അപ്പൊ തൗഹീദുൽ അസ്മായി, അള്ളാഹുവിന്റെ ഒരു ഇസ്മ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ മൂന്നും വന്നിട്ടുണ്ട്, ഒരൊറ്റ ആയത്തിൽ തന്നെ വന്നു. സൂറത്തുൽ ഫാത്തിഹ മുഴുവൻ എടുക്കേണ്ടി വന്നിട്ടില്ല, ഒറ്റ ആയത്തിൽ തന്നെ അത് വന്നു. ഇനി അടുത്ത ആയത്തെടുത്ത് നോക്കിയാൽ അർ റഹ്മാനിർ റഹീം, അള്ളാഹു വിശാലമായ റഹ്മത്തുള്ളവനാണ്, അർ റഹ്മാനാണ്. അർ റഹീമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അത് അടിമകളിലേക്ക് അള്ളാഹു ചൊരിയുന്നവനാണ്, അർ റഹീമാണ്. അപ്പോൾ ഇത് അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളാണ്. അർ റഹ്മാൻ അള്ളാഹുവിന്റെ ഇസ്മാണ്, അർ റഹീം അള്ളാഹുവിന്റെ മറ്റൊരു ഇസ്മാണ്. അപ്പൊ ഇത് രണ്ടും അസ്മാ വ സിഫാത്തിനുള്ള തെളിവുകൾ ഇതിലുണ്ട്. ഇതിൽ ഉലൂഹിയത്തോ റുബൂബിയത്തോ വന്നിട്ടില്ല, മറിച്ച് അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് പറഞ്ഞു, മാലിക്കി യൗമിദ്ദീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. മാലിക്കി യൗമിദ്ദീൻ, അദ്ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് പോലെ, വമയ്യ ബിതഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖുബല മിൻഹു വഹു ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ഒരു കാര്യം മതമായി സ്വീകരിച്ചാൽ, മറ്റേതെങ്കിലും ഒരു മതം അത് മതമായി ആചരിച്ചാൽ, അത് അള്ളാഹു സ്വീകരിക്കുകയില്ല, അവൻ അന്ത്യനാളിൽ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. ആ ഉദ്ദേശിക്കുന്നത് ദീൻ, നമ്മുടെ ഇബാദത്തുകളെല്ലാം അടക്കുന്നത്. അതല്ലാതെ ദീനിന് മറ്റൊരർത്ഥമുണ്ട് ഇവിടെ പറയുന്നത്, അത് പ്രതിഫലം നൽകുന്ന ജസാ, പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പൊ മാലിക് യൗമുദ്ദീൻ, നന്മ തിന്മകൾക്കുള്ള പ്രതിഫലമെല്ലാം അള്ളാഹു നൽകുന്ന ദിവസം, അന്നേ ദിവസത്തെ മാലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറയുന്ന ഈ ആയത്തിൽ എന്തുണ്ട്? മാലിക് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല റുബൂബിയത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിഖായിരിക്കണം, സൃഷ്ടാവായിരിക്കണം, അൽ മാലിക്കായിരിക്കണം, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവനായിരിക്കണം, അതുപോലെ അൽ മുദബ്ബിറായിരിക്കണം, അതിനെല്ലാം നിയന്ത്രിക്കുന്നവനായിരിക്കണം. അപ്പൊ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മാലിക് എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മും കൂടിയാണ്. അപ്പൊ അവിടെ തൗഹീദു അൽ അസ്മായി വസിഫാത്തും തൗഹീദുർ റുബൂബിയയും ഇത് രണ്ടും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മാലിക് യൗമുദ്ദീൻ എന്ന്, യൗമുദ്ദീനിന്റെ മാലിക് എന്ന് അള്ളാഹുവിനെ അവിടെ പറയാനുള്ള കാരണം മറ്റ് ആഖിറത്തിൽ ദുനിയാവിന്റെ മാലിക് അള്ളാഹു അല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ്? അന്ന് അള്ളാഹുവാണ് മാലിക് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇന്ന് ദുനിയാവിൽ ആർക്കും ബോധ്യപ്പെടുകയില്ല. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അയാൾക്ക് തോന്നുകയാണ് ഞാനാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂല എന്ന് ചിലപ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ഒക്കെ നിയമങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആളുകളെ പരാജയപ്പെടുത്തിയേക്കാം, ഇവരെ ഉന്മൂലനം ചെയ്തേക്കാം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പല ആളുകളും ഇവര് തന്നെയാണ് ഉടമസ്ഥന്മാർ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ ഖിയാമത്ത് നാളിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു വകുപ്പേ ഉണ്ടാകുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സകലരെയും നിന്ദരാക്കി കളയും. എല്ലാവരോടും അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും, എവിടെയാണ് ഭൂമിയിലുള്ള നേതാക്കന്മാരും ഭരണീയരും ഭൂമിയിൽ അഹങ്കരിച്ചവരും ഒക്കെ എവിടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന സമയത്ത് ഒരാൾക്കും അവിടെ മിണ്ടാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം പറയുന്നത്. പറഞ്ഞു വന്നത് ഇവിടെ എന്തുണ്ട്? തൗഹീദുർ റുബൂബിയ, മാലിക് എന്നുള്ള പദം, അതുപോലെ തന്നെ അത് അള്ളാഹുവിന്റെ ഒരു ഇസ്മും കൂടിയാണ്. അതിൽ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്തും ഉൾപ്പെടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ആയത്തുകളിൽ അത് തൗഹീദുൽ ഉലൂഹിയ പൂർണ്ണമായ കാര്യം, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, കൃത്യമായി നമ്മൾ അള്ളാഹുവിനോട് തൗഹീദുൽ അദ്ദുആഉൽ മസ്അല തന്നെ നടത്തുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇയ്യാക നഅബ്ദു റബ്ബേ, ഞങ്ങൾ നിന്നോട് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം നമ്മൾ അള്ളാഹുവേ ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പറയുകയാണ്. എത്ര വ്യക്തമാണ് തൗഹീദ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഇയ്യാക നഅബ്ദു എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം എന്നുള്ള അർത്ഥം കിട്ടും. ഒരുപക്ഷെ ഭാഷ പഠിക്കാത്ത ആളുകൾക്ക് അതിൽ മാത്രം എന്നുള്ള അർത്ഥം ഏത് വാക്കിന് ആണ് കൊടുക്കേണ്ടത്, അഥവാ അത് പദാനുപദം നമ്മൾ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ മാത്രം എന്നുള്ളൊരു അർത്ഥം അവിടെ ഇന്നൊരു പദത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം ഇയ്യാക എന്ന് പറഞ്ഞാൽ അത് നിന്നോട് എന്നേ അർത്ഥം കിട്ടുള്ളൂ. നഅബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന അർത്ഥം കിട്ടുള്ളൂ. വാ എന്ന് പറഞ്ഞാൽ പിന്നെ ആൻഡ് എന്ന് പറയുന്ന, അഥവാ അടുത്ത കാര്യം, രണ്ടു കാര്യത്തെ ഒരുമിപ്പിച്ച് പറയുന്ന, അത്ഫ് ചേർത്തി പറയുന്ന. അത് വീണ്ടും ഇയാക്ക എന്ന് പറഞ്ഞാൽ നിന്നോട് അർത്ഥം കിട്ടുകയുള്ളൂ. നസ്തഈൻ എന്ന് പറഞ്ഞാൽ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അർത്ഥം കിട്ടുകയുള്ളൂ. അപ്പൊ മാത്രം എവിടുന്ന് വന്നു? ആ മാത്രം വന്നത് സഹോദരങ്ങളെ, ഇയാക്ക എന്ന് പറയുന്നത് നമ്മൾ ആരോടാണോ ആ പ്രവൃത്തി ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരിലേക്കാണോ ആ പ്രവൃത്തി ചെന്നത്, അതിനാണ് മഫ്ഊലുൻ ബിഹി എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് ഒബ്ജക്റ്റ് എന്നാണ് പറയുക എന്ന് തോന്നുന്നു. അപ്പോൾ അതിനെ ആദ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറബി ഭാഷയുടെ നിയമത്തിൽപ്പെട്ടതാണ് അവിടെ മാത്രം എന്നുള്ള അർത്ഥം കിട്ടണമെന്ന്, മാത്രം എന്നുള്ള അർത്ഥം കിട്ടും. അത് ഭാഷാപരമായി ഇജ്മാ ഉള്ള, ഏകാഭിപ്രായമുള്ള കാര്യമാണ്. ഈ തൗഹീദുൽ ഉലൂഹിയെ അംഗീകരിക്കാത്ത ആളുകൾ പോലും, അവർ പോലും അവരുടെ ദർസുകളിൽ പഠിപ്പിക്കുന്ന ഭാഷാ ഗ്രന്ഥങ്ങളിൽ അത് അവർക്ക് പഠിപ്പിക്കേണ്ടി വരികയാണ്. എന്നിട്ടാണ് ഇത് ഈ ആയത്ത് വായിച്ചിട്ട് അതിനെ മാത്രം എന്ന് പറയാൻ പറ്റൂല. കാരണം മാത്രം പറഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഒരാളോടും ചോദിക്കാൻ പറ്റില്ല, ഒരാളോടും സഹായം പറ്റില്ല. മാത്രം എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. ഇയാക്കനെ അബു നിന്നോട് മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാളോട് ചോദിക്കുന്നത് എങ്ങനെ? ഇയാക്കനസ്തൈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി എല്ലാം തീർന്നു, എല്ലാം പൊളിഞ്ഞു. ആ മാത്രം ഒന്ന് മാറ്റി കിട്ടിയാൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ ഒരു പഴുതുപോലും കൊടുത്തിട്ടില്ല. ഇനി അള്ളാഹു ഇത് ഇങ്ങനെയല്ല നഅബുദുക എന്ന് ഉദ്ധരിച്ചാൽ പോലും ബാക്കിയുള്ള ആയത്തുകൾ മുഴുവനും തൗഹീദിന് തെളിവായിട്ട് തന്നെ ബാക്കിയുണ്ട്. പക്ഷെ ഓരോ നിസ്കാരത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ കൊണ്ട് ഈ തൗഹീദ് പറയിപ്പിക്കുന്നുണ്ട്. ഇയ്യാക നഅബുദു, നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയിപ്പിക്കുന്നുണ്ട്. ഇതിൽ എന്തുണ്ട്? തൗഹീദുൽ ഉലൂഹിയ വളരെ വ്യക്തമായിട്ടുണ്ട്. തൗഹീദുൽ ഉലൂഹിയന്റെ കാമ്പ് തന്നെ ഈ ആയത്താണ്, ഖുർആനിന്റെ കാമ്പ് തന്നെ ഈ ആയത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹുവിനോട് ഹിദായത്തിന് ചോദിക്കുകയാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് നീ വഴി നടത്തണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ ചോദിക്കുന്നു. അപ്പൊ ഹിദായത്തിന് ചോദിക്കലാണ്, ദുആഉൽ മസ്അല തന്നെയാണ്. തൗഹീദുൽ ഉലൂഹിയ അവിടെ വന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ കൂട്ടത്തിൽ, നബിമാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ, നിന്റെ കോപത്തിന് ഇരയായ, അതുപോലെ തന്നെ വഴി പഴച്ചുപോയ ആളുകളുടെ മാർഗത്തിലല്ല. അപ്പൊ ഇതിലും എന്തുണ്ട്? തൗഹീദുൽ ഉലൂഹിയ ഉണ്ട്. കാരണം ഇവിടെയും ഹിദായത്ത് തന്നെയാണ് ചോദിക്കുന്നത്. ഹിദായത്തൊന്ന് മൊത്തമായി ചോദിച്ചു, എന്നിട്ട് അത് വ്യക്തമായി പറയുകയും ചെയ്തു. ഇന്നയാളുടെ ഹിദായത്തിൽ ഉൾപ്പെടുത്തണമേ, ഇന്നയാളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്, ദുആയാണ് അവിടെ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുത്തു നോക്ക്, സൂറത്തുൽ ഫാത്തിഹ ഒന്ന് അതിന്റെ ഏഴ് ആയത്തുകൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും വന്നു കഴിഞ്ഞു. ഷെയ്ഖ് പറഞ്ഞു, ഒന്നാമത്തെ സൂറത്തും അവസാനത്തെ സൂറത്തും എടുത്തു നോക്കാനാണ്. ഏതാണ് അവസാനത്തെ സൂറത്ത്? സൂറത്തുൽ നാസ്. അതിൽ പരിശോധിച്ചു നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിഞ്ഞതിന് ശേഷം ഖുൽ അഊദു ബിറബ്ബിന്നാസ്, നബിയെ പറയുക, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ശരണം തേടുക എന്ന് പറഞ്ഞാൽ അത് തൗഹീദുൽ ഉലൂഹിയാണ്, ഇസ്തിആദത്ത്, അള്ളാഹുവിനോട് അഭയം തേടുക. നമുക്ക് ബാധിക്കാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുക, ഇസ്തിആദത്ത്. അത് വ്യക്തമായ ദുആയാണ്. തൗഹീദുൽ ഉലൂഹിയ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കണം, അവിടെ ബിറബ്ബിന്നാസ് എന്നാണ് പറഞ്ഞത്, ജനങ്ങളുടെ റബ്ബ്. അപ്പൊ തൗഹീദുർ റുബൂബിയ അവിടെ അതിൽ തന്നെ ഉൾപ്പെട്ടു. അഊദു എന്ന് പറയുന്നതിൽ തൗഹീദുൽ ഉലൂഹിയ വന്നു കഴിഞ്ഞു, അഥവാ ദുആയാണ്. ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അവിടെ തൗഹീദുർ റുബൂബിയ വന്നു. അതോടൊപ്പം തന്നെ അർ റബ്ബ് എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്മാവ് ഇസ്മിൽപ്പെട്ടതാണ്. അപ്പൊ ആ ഒരൊറ്റ ആയത്തിൽ മൂന്ന് തൗഹീദിന്റെ ഇനങ്ങളും വന്നു കഴിഞ്ഞു. ശേഷമുള്ള ആയത്തുകൾ എടുത്തു നോക്കൂ, മലിക്കിന്നാസ്, ജനങ്ങളുടെ മലിക്കാണ്, അത് അള്ളാഹുവിന്റെ റുബൂബിയത്തും മലിക് എന്നുള്ള അള്ളാഹുവിന്റെ ഇസ്മും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉലൂഹിയത്ത്, ഇലാഹാണെന്നുള്ള കാര്യം അവിടെ വന്നു. അതുപോലെ തന്നെ ഇലാഹ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ്, അള്ളാഹു അൽ ഇലാഹാണ്. ഇനി നോക്കൂ, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പിശാചിന്റെ ഷറിൽ നിന്നും, അഥവാ വസ്വാസ് ഉണ്ടാക്കുന്നവന്റെ, എന്നിട്ട് പിന്മാറിക്കളയുന്ന പിശാചിന്റെ ഷറിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇതെല്ലാം പൂർണ്ണമായി ദുആയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആനിൽ ഏതൊരു സൂറത്ത് എടുത്തു നോക്കിയാൽ, അതിനെ ഖുൽ ഔദു റബ്ബിൽ ഫലഖ് ഓതിയാൽ നമുക്ക് കിട്ടൂലേ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് സ്ഥാപിക്കുന്ന സൂറത്താണ്. ഏതൊരു സൂറത്തും എടുത്തു നോക്കിയാൽ, എന്നാ പറഞ്ഞത്, ഏതൊരു പേജ് എടുത്തു നോക്കിയാലും ഈ തൗഹീദിന്റെ ഇനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത്ര വ്യക്തമാണ് തൗഹീദ് ഇത് മൂന്നായിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ അതിനെ നിഷേധിക്കാൻ യാതൊരു വകുപ്പുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസിഫാത്, ഇത് തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇന്ന തൗഹീദുർ റുബൂബിയ, ഇവിടെ ഷെയ്ഖും അത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇന്ന തൗഹീദുർ റുബൂബിയ വ തൗഹീദുൽ അസ്മാഇ വസിഫാത്തി മുസ്തൽസിമാനി ലി തൗഹീദുൽ ഉലൂഹിയ, ഒരാൾ തൗഹീദുർ റുബൂബിയയും അഥവാ അള്ളാഹുവാണ് റബ്ബെന്ന് പറയുകയും അത് അംഗീകരിക്കുകയും അള്ളാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തും ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് മുസ്തൽസിമാനി തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഉലൂഹിയ അവൻ അനിവാര്യമാക്കും. കാരണം ഈ റബ്ബ് ഇതിനെല്ലാം പടച്ച, ഇങ്ങനെല്ലാം വിശേഷണങ്ങളുള്ള, ഇത്രയെല്ലാം ഇസ്മുകളുള്ള ഈ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ള കാര്യം അതിനെ അനിവാര്യമാക്കി തീർക്കും. റുബൂബിയത്ത് അംഗീകരിച്ചവന് അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാൻ അത് അവനെ നിർബന്ധിതനാക്കും. എന്നാൽ തൗഹീദുല്ല ഉലൂഹിയ എന്ന് പറയുന്നത് മുതലമ്മിനുൽ ലഹുമാ, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് ഇത് രണ്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു റബ്ബായതുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്, അള്ളാഹുവിന്റെ അസ്മാകളെല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുപാട് സ്ഥലങ്ങളിൽ മക്കാ മുശ്രിക്കുകളോട് നിങ്ങൾ തൗഹീദുർ റുബൂബിയ എന്നാൽ ഇന്നതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ, ആകാശഭൂമിയുള്ള പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ റബ്ബാണെന്ന് അള്ളാഹുവാണെന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നില്ല? എന്താണ് നിങ്ങൾ തെറ്റിപ്പോയത്? എന്താണ് നിങ്ങൾ സൂക്ഷ്മത കാണിക്കാത്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. കാരണം ഈ റുബൂബിയത്തിനെ ഒരാൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ഉലൂഹിയത്തിനെ നിർബന്ധമാക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം റബ്ബിന് മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ചോദിക്കുന്ന കാര്യം റബ്ബിനോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കുക, ഒരു മഖ്ലൂഖിനോട് ചോദിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിക്ക് പോലും യോജിക്കാത്ത കാര്യമാണല്ലോ. എന്നതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മക്കാ മുശ്രിക്കുകളെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കുന്നു, പിന്നെ ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? ഇതവിടെ സൂറത്തുൻ നംലിലുള്ള ഒരുപാട് ആയത്തുകൾ അദ്ദേഹം ഇവിടെ എടുത്തു കൊടുത്തതായി കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നതായ കാര്യം, അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون അഞ്ചോളം തവണ അല്ലാഹു സുബ്ഹാനഹു വതാല ഇതേപോലെ അവസാനത്തിൽ ഇലാഹും മഅ അല്ലാഹ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അല്ലാഹു ചോദിച്ചത്? അമ്മൻ ഖലഖ സമാവാതി വല്ലം, ആരാണ് ആകാശഭൂമികളെല്ലാം സൃഷ്ടിക്കുകയും وأنزل لكم من السماء ماء അതിൽ നിന്നും നിങ്ങൾക്ക് ഉപരിയിൽ നിന്നും മഴ ചൊരിഞ്ഞു തരികയും ചെയ്തത് ആരാണ്? ഫഅംബത്ന ബിഹി ഹദായിക ദാത ബഹജൻ, കൗതുകമുണ്ടാക്കുന്ന രൂപത്തിലുള്ള കൃഷികൾ അതുപോലെ തന്നെ ചെടികൾ ഇതിനെല്ലാം നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നത് ആരാണ്? എന്നിട്ട് അള്ളാഹു പറയുന്നു, മാ കാന ലകും അൻ തുംബിതു ശജറഹ, നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള മരങ്ങൾ മുളപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഇലാഹുമ അല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റേതെങ്കിലും ഇലാഹുണ്ടോ? നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടോ? മഴ പെയ്ച്ചു തരാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ മുളപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, ബൽഹും ഖൗമു യഅദിലൂൻ, പക്ഷെ അവർ വ്യതിചലിച്ചു പോകുന്ന ഒരു ജനതയാകുന്നു. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, മഖ്ലൂഖിനെയും ഇലാഹിനെയും ഒരുപോലെ കാണുന്ന അവസ്ഥയിലേക്ക് അവർ വ്യതിചലിച്ചു പോയിരിക്കുന്നു. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിച്ചു, അമ്മൻ ജഅല അൽഅർള ഖറാറ വജഅല ഖിലാലഹ അൻഹാറ വജഅല ലഹ റവാസിയ വജഅല ബൈന അൽബഹ്റൈൻ ഹാജിസ അഇലാഹും മഅ അല്ലാഹ് ബൽഹും ബൽ അക്സറുഹും ലാ യഅലമൂൻ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതാല ഭൂമിയെ മനുഷ്യന്മാർക്ക് വസിക്കാൻ പറ്റുന്ന അതിന് നിവാസയോഗ്യമാക്കുകയും അതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് വേണ്ട നദികൾ ഒരുക്കി കൊടുക്കുകയും ആ ഭൂമിയെ ഇളക്കം തട്ടാതിരിക്കാൻ ഉറപ്പു നൽകുന്ന രൂപത്തിൽ പർവ്വതങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കി കൊടുക്കുകയും രണ്ട് ജലാശയങ്ങൾക്കിടയിൽ അള്ളാഹു ഒരു മറയുണ്ടാക്കി കൊടുത്തു അല്ലെ, ഉപ്പുജലവും അതുപോലെ ശുദ്ധജലത്തിനിടയിലും കടലിൽ അതിനൊരു മറയുണ്ട്. ഇങ്ങനെ ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്തു കൊടുത്തു. ആ ഇലാഹും അല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം മറ്റ് ഇലാഹുകൾ ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഇല്ലല്ലോ, ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകൾക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അവർക്കതിനുള്ള അറിവില്ല. അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅ, പ്രയാസപ്പെട്ടവൻ കഷ്ടപ്പെട്ടവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആരാണ് അവൻ ഉത്തരം നൽകുന്നത്? വയക്ഷിഫു സൂഅ, അവന് വന്ന് ഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നത്. വയജ്അലകും ഖുലഫാ അൽ അർദ്, ഭൂമിയിൽ അവർക്ക് പ്രതിനിധികളാക്കി കൊടുക്കുകയും ചെയ്യുന്നത്, അതിന്റെ ഭരണവും മറ്റുമായി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഇലാഹും അല്ലാഹ്, അള്ളാഹു അല്ലാതെ അവനോടൊപ്പം വല്ല ആരാധ്യനുമുണ്ടോ? ഖലീലമ്മ തദക്കറൂൻ, അവർ കുറച്ചു മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുന്നുള്ളൂ, ആലോചിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല മക്കാ മുശ്രികളുടെ ഓരോ ആയത്തിലും തൗഹീദുർ റുബൂബി അള്ളാഹു എടുത്തു പറഞ്ഞിട്ട് ഈ തൗഹീദുർ റുബൂബി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കുന്നില്ല? അള്ളാഹു മാത്രമേ ഇലാഹായിട്ടുള്ളൂ, ആരാധിക്കപ്പെടാനുള്ളൂ എന്നെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന വീണ്ടും അള്ളാഹു ചോദിച്ചു. അമ്മ യഹ്ദീകും ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹ്ർ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് വഴി കാണിച്ച് നൽകുന്നത് ആരാണ്? വമൻ യുർസിലു റിയാഹ ബുശ്റം ബൈന യദൈ റഹ്മത്തി, സന്തോഷസൂചകമായി കാറ്റുകൾ അയക്കുകയും ചെയ്യുന്നവൻ ആരാണ്? അത് മഴ അയക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതാലയാണ്. ഇലാഹുമ്മ അല്ലാഹ്, അല്ല അല്ലാഹുവിനോടൊപ്പം അല്ല, ഇലാഹുമുണ്ടെന്ന് ആരാധനമുണ്ട് എന്ന് നിങ്ങൾക്ക് വല്ല വാദവുമുണ്ടോ? തആലല്ലാഹു അമ്മാ യുശ്രികൂൻ, ഇവർ പങ്കുചേർക്കുന്നതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല ഉന്നതനായിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതാല അവരോട് ചോദിച്ചു, അമ്മ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു, ആരാണ് സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും അതുപോലെ തന്നെ വമ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും നിങ്ങൾക്ക് ഉപരിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം റിസ്ഖ് ഇറക്കി നൽകുകയും ചെയ്യുന്നത്? ഇലാഹുമ്മ അല്ലാഹ്, അല്ലാഹുവിനോടൊപ്പം വല്ല ഇലാഹുകളുമുണ്ടോ? ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല ആണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വിളിച്ചു തേടാൻ വല്ല തെളിവുമുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുക. അഥവാ തൗഹീദുർ റുബൂബിയ അത് തൗഹീദുൽ ഉലൂഹിയത്തിന് അനിവാര്യമാക്കും. ഒരാൾ തൗഹീദുർ റുബൂബിയ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളോടും പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നു. ഫഫി കുല്ലി ആയത്തിൻ മിൻ ഹാദിഹിൽ ആയത്ത്, ഈ പറയുന്ന ഓരോ ആയത്തിലും തഖ്രീറു തൗഹീദുൽ ഉലൂഹിയ തൗഹീദുർ റുബൂബിയ തൗഹീദുർ റുബൂബിയ അംഗീകരിക്കലുണ്ട്. ലിൽഇൽസാമി ബിതൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഉലൂഹിയ അതിനെ അനിവാര്യമാക്കുന്നതിന് വേണ്ടി, ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ തൗഹീദ് മൂന്നായി വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഖുർആനിൽ നമുക്ക് മുഴുവനായി കാണാൻ സാധിക്കുന്നതാണ്. ആ തൗഹീദിന്റെ റുബൂബിയത്തിൽ മാത്രമാണ് മക്കാ മുശ്രിക്കൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അതുമാത്രം വിശ്വസിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആ തൗഹീദ് റുബൂബിയത്ത് അനിവാര്യമാക്കുന്ന ഉലൂഹിയത്ത് കൂടി വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾക്ക് അൽ ഈമാനു ബില്ലാ എന്ന് പറയുന്ന അടിസ്ഥാന വിശ്വാസം അത് പൂർണ്ണമാകുകയുള്ളൂ. അത് പൂർണ്ണമായിട്ടില്ല എങ്കിൽ അവൻ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന കാര്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യമായി ഹദീസ് ജിബ്രീലിൽ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തതായി പറഞ്ഞു, അൻ തുമിന ബില്ലാഹി വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം എന്നാണ്. അല്ലാഹുവിന്റെ മലക്കുകളിലെ വിശ്വാസം എന്താണ്, ഒരു മുസ്ലിം എന്തൊക്കെ അതിൽ വിശ്വസിക്കണം എന്നതിന് ചുരുക്കം ഇവിടെ ഷെയ്ഖ് കൊടുത്തിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചുരുങ്ങിയ കാര്യമെങ്കിലും ഒരാൾ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. മലായിക്കത്തുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഹദീസുകൾ, അങ്ങനെ ധാരാളം അവരെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് മലായിക്കത്തുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് വായിക്കാം. അൽ ഈമാനു ബിൽ മലായിക്ക ഹുവൽ ഈമാനു ബി അന്നഹും ഖൽഖും മിൻ ഖൽഖില്ലാ, ഒന്നാമതായി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽപ്പെട്ട ഒരു സൃഷ്ടികളാണ് മലായിക്കത്തുകൾ. അതല്ലാതെ അവർക്ക് റുബൂബിയത്തിലോ മറ്റൊന്നും പങ്കില്ല. ഈ ആകാശഭൂമികളെ പടക്കുന്നതിൽ മലക്കുകൾക്ക് വല്ല അതിന് വല്ല അവർക്ക് വല്ല അർഹതയൊന്നുമില്ല. അതിൽ അവരുടെ പങ്കുമില്ല. അവർ അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് അവർ സൃഷ്ടിച്ചത്. ഖുലിഖു മിൻ നൂരിൻ, പ്രകാശത്തിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കമാ ഫി സ്വഹീഹി മുസ്ലിം, സ്വഹീഹി മുസ്ലിമിൽ ആ ഹദീസ് വന്നിട്ടുണ്ട്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തിൽ മലായിക്കത്തു മിൻ നൂർ, വളരെ വ്യക്തമായി പറഞ്ഞു, മലായിക്കത്തുകൾ മലക്കുകൾ അവർ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഖുലിഖൽ ജാനു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുവർഗമാകട്ടെ അവർ പുകയില്ലാത്ത തീയിൽ നിന്നാണ്, തീജ്വാലയിൽ നിന്നാണ് ജിന്നുവർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഹൂലിക ആദമു മിമ്മാ ഉസിഫലക്കും, ആദം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? മിമ്മാ ഉസിഫലക്കും, ഖുറാനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മണ്ണിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ്, തുറാബിൽ നിന്നാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. തുയിനിൽ നിന്നാണ്, കളിമണ്ണിൽ നിന്നാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന മിൻഹമഇൻ മസ്നൂൻ എന്ന് മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഭൂമിയിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് ആദമിൽ നിന്നാണ് ബാക്കിയുള്ള മനുഷ്യന്മാരുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് മലക്കുകളെ പടച്ചിട്ടുള്ളത് അത് പ്രകാശത്തിൽ നിന്നാണ് എന്ന് കാണാം. ഇനി എന്താണ് ആ മലക്കുകൾക്ക് എന്താണ് അവരുടെ പ്രത്യേകതകളായി? പല പ്രത്യേകതകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവരുടെ അവർക്ക് ചിറകുകളുണ്ട് എന്നുള്ളത്. അവർക്ക് വഹും ദു അജ്നിഹത്തിൻ, അവർക്ക് ചിറകുകളുണ്ട്. കമാഫിൽ ആയത്തിൽ ഊലാമിൻ സൂറത്തി ഫാത്തിർ, സൂറത്തുൽ ഫാത്തിറിൽ ഒന്നാമത്തെ ആയത്തിലുള്ളതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അൽഹംദുലില്ലാ ഫാത്തിരി സമാവാതി വൽ അർദ് ജാഇലിൽ മലായികത്തി റുസുല ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബ, ആകാശഭൂമികളെ പടച്ച റബ്ബിനാണ് സർവസ്തുതിയും. അവൻ മലക്കുകൾ റസൂലുമാരായി ദൂതന്മാരായി നിയോഗിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള മലക്കുകൾ? ഉലു അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബ, ഈ രണ്ടോ മുമ്മൂന്നോ നാല് നാലോ ചിറകുകളായിട്ടുള്ള മലക്കുകളുണ്ട്. അപ്പൊ അവർക്ക് മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. അതിൽ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന് എത്ര ചിറകുകളുണ്ട് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന് 600 ചിറകുകളുണ്ട് എന്നാണ്. 600 ചിറകുകളുള്ള ഒരു വലിയ സൃഷ്ടിയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നത്. ആ ജിബ്രീലിന്റെ അതേ കോലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ കണ്ടിട്ടുണ്ട് എന്നാണ്. ഒന്ന് മക്കയിൽ വെച്ചിട്ട് തന്നെ, ഒന്ന് മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് മക്കയിൽ വെച്ചിട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ അതേ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ആ കാണുന്ന സമയത്ത് അവിടുന്ന് അറിയിച്ചത് ചക്രവാളം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ്. ആ ജിബ്രീലിനെ കാണുന്ന സമയത്ത് പിന്നെ ആകാശമൊന്നും കാണാനില്ല, അത് മുഴുവനും മറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ. അത്രയും വലിയ സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പിന്നീട് മിഅ്റാജിന്റെ രാവിൽ അവിടുന്ന് ആകാശത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ വീണ്ടും അതേ രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ജിബ്രീലിന് 600 ചിറകുകളുണ്ട് എന്ന് കാണാം. ഇനി ആ മലായിക്കത്തുകളുടെ എണ്ണമാകട്ടെ, അത് വലിയ എണ്ണമാണ്. ആ മലായിക്കത്തുകളുടെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എന്നാൽ അത് എത്രമാത്രമുണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ, ചില സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ ആകാശത്തിൽ, നമ്മുടെ കാബയുടെ മുകളിലായി 7 ആകാശങ്ങൾക്ക് മുകളിൽ അവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ബൈത്തുൽ മഅമൂർ എന്നാണ് ആ മസ്ജിദിന്റെ പേര്. അവിടെ മലായിക്കത്തുകളാണ് അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യുന്നത്. ഭൂമിയിൽ മനുഷ്യന്മാരാണെങ്കിൽ 7 ആകാശത്തിന്റെ മുകളിൽ മലായിക്കത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നത്. ആ മസ്ജിദിൽ, ആ ബൈത്തുൽ മഅമൂറിൽ, അതിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ സന്ദർശിക്കുമെന്നാണ്. ഓരോ ദിവസവും 70,000 മലക്കുകൾ സന്ദർശിക്കും. എന്താണ് അതിന്റെ പ്രത്യേകത? ആ മലക്കുകൾ പിന്നീട് ആ ബൈത്തിലേക്ക് വരികയില്ല എന്നാണ്. ഒരിക്കൽ സന്ദർശിച്ച മലക്കുകൾ പിന്നീട് വരികയില്ല. അപ്പോൾ എത്ര മാത്രം ഉണ്ടാകുന്നു? ഒരേ 70,000 അല്ല ദിവസവും സന്ദർശിക്കുന്നത്, മറിച്ച് ഒരു ദിവസം 70,000 വന്നാൽ നാളെ ആ 70,000 വരികയില്ല, മറ്റ് 70,000 വരിക. അങ്ങനെ അത് ഉണ്ടാക്കപ്പെട്ട അന്നു മുതൽ എത്രമാത്രമായിരിക്കും ആ മലായിക്കത്തുകളുടെ എണ്ണം? ഒന്ന് ആലോചിച്ചു നോക്കുക. അതുപോലെ നരകം വലിച്ചയച്ചു കൊണ്ടുവരുന്ന ഹദീസ് പറയപ്പെട്ടിട്ടുണ്ട്. നരകം എങ്ങനെയാണ് വലിച്ചയച്ചു കൊണ്ടുവരിക എന്നുള്ളത്, അതിലും നമുക്ക് മലായിക്കത്തുകളുടെ എണ്ണം അത് എത്രമാത്രം വലുതാണ് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നരകം എടുത്തു കൊണ്ടുവരുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതാ ബി ജഹന്നമ യൗമ ഇദിൻ ലഹാ 70,000 സമാ. 70,000 ചങ്ങലകൾ അത് കെട്ടി വലിച്ചുകൊണ്ടാണ് നരകം കൊണ്ടുവരുന്നത് എന്നാണ്. എത്ര വലുതായിരിക്കും നരകം! 70,000 ചങ്ങലകൾ അതിന് വലിച്ചു കൊണ്ടുവരാൻ ആവശ്യമുണ്ട് എന്നാണ്. ഓരോ 70,000 മലക്ക്, 70,000 ചങ്ങലയിൽ ഓരോ ചങ്ങലക്കും 70,000 മലക്ക് ആവശ്യമാണ്. 70,000 × 70,000, അത്രയും മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരാൻ മാത്രമുണ്ട് എന്നാണ്. അപ്പൊ മലായിക്കത്തുകളുടെ എണ്ണം അത് ഒരുപാടാണ്. അത് എത്രയുണ്ട് എന്ന് നമുക്ക് നിജപ്പെടുത്താൻ, ക്ലിപ്തപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അതറിയുക. അതാണ് അവരുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയിക്കപ്പെട്ട കാര്യം. ഇനി അവർക്ക് ചുമതലകളുണ്ട്. മലായിക്കത്തുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ചുമതലകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൽ മലായിക്കത്തു മിൻഹും അൽ മുവക്കലൂന ബിൽ വഹി. വഹി ഏർപ്പെടുത്തപ്പെട്ട മലക്കുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, കഴിഞ്ഞുപോയ സകല അമ്പിയാക്കൾക്കും വഹി എത്തിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹമാണ്. വൽ മുഅക്കലൂന ബിൽ ഖത്ർ, മഴക്ക് വേണ്ടി ഏർപ്പാടാക്കിയ ആളുകളുണ്ട്, മീകായിലുണ്ട്. വൽ മുഅക്കലൂന ബിൽ മൗത്ത്, മരിക്കാൻ വേണ്ടി അഥവാ ഓരോരുത്തരുടെയും റൂഹ് പിടിക്കാൻ വേണ്ടി മലായിക്കത്തുകളുണ്ട്. ഓരോരുത്തരുടെയും റൂഹ് പിടിക്കാൻ മലായിക്കത്തുകളുണ്ട്. അവരുടെ പേര് പ്രത്യേകമായി ഇസ്രാഫീൽ എന്ന്, അസ്രായിൽ എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആളുകൾക്കിടയിൽ അത് അസ്രായിൽ എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷെ മലക്കുൽ മൗത്ത് എന്ന് മാത്രമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്, അതാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. വൽ മുഅക്കലൂന ബിൽ അർഹാം, ഗർഭപാത്രത്തിലെ കുട്ടികളുടെ കണക്കുകൾ എഴുതുന്നതിന് വേണ്ടി അവരുടെ അജൽ എത്രയാണ്, അവരുടെ അവധി എത്രയാണ്, അവർ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, ആണാണോ പെണ്ണാണോ, സകല കാര്യങ്ങളും അത് എഴുതപ്പെടാനുള്ള മലക്കുകളുണ്ട്. വൽ മുഅക്കലൂന ബിൽ ജന്ന, സ്വർഗത്തെ കാക്കുന്ന മലക്കുകളുണ്ട്. വൽ മുഅക്കലൂന ബിന്നാർ, നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളുണ്ട്. വൽ മുഅക്കലൂന ബിഗൈരി ദാലിക്, അങ്ങനെ ധാരാളം കാര്യങ്ങൾക്ക് ഏർപ്പാടാക്കിയ മലക്കുകളുണ്ട്. പക്ഷെ ആ ഇത്രയുമെല്ലാം ശക്തിയും കഴിവുമെല്ലാം ഉണ്ടായിട്ടുള്ള മലക്കുകളുടെ അവസ്ഥ എന്താണ്? വകുല്ലുഹും മുസ്തസ്ലമൂന മുഖാദൂന ലി അംരില്ലാ, അവരെല്ലാവരും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരും അള്ളാഹുവിന് വിധേയരായി പ്രവർത്തിക്കുന്നവരുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞല്ലോ, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല. വയഫ്അലൂന മാ യുമറൂൻ, മറിച്ച് അള്ളാഹു എന്താണ് അവരോട് കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യുന്നവരാണ്. ഇനി മലായിക്കത്തുകളുടെ ചില ആളുകളുടെ പേര് തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളത് മലായിക്കത്തുകളുടെ ഈമാനിൽപ്പെട്ട കാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേര് അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. ജിബ്രീൽ എന്നും ജബ്രായിൽ എന്നും അങ്ങനെ രണ്ടു രൂപത്തിൽ പേര് വന്നിട്ടുണ്ട്. മീകായിൽ വന്നിട്ടുള്ളതാണ്, ഇസ്രാഫീൽ അത് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് മലക്കുകളും അത് റുഊസുൽ മലായിക്ക എന്നറിയപ്പെടുന്നവരാണ്. എന്തുകൊണ്ടാണത്? കാരണം ഇവർക്ക് ജീവൻ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവൻ മനുഷ്യർക്ക് കൊടുക്കാനായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കൽബിന് ജീവനേകുന്ന വഹ്യുമായി ഇറങ്ങി വരുന്നവനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. എന്നാൽ മീഖായിൽ അത് മഴ ഇറക്കിക്കൊണ്ട് ഭൂമിക്കും അതുപോലെയുള്ള ആളുകൾക്കും അവരുടെ ശരീരങ്ങൾക്കും മറ്റും ജീവനേകുന്നവൻ. ഇസ്രാഫീൽ കാഹളത്തിൽ ഊതിക്കൊണ്ടാണ് പിന്നീട് രണ്ടാമത് എല്ലാവർക്കും ജീവൻ വിൽക്കുന്നത്. റുഊസുൽ മലായിക്കത്തുകളായിട്ടുള്ള ഈ മലക്കുകളുണ്ട്, അതുപോലെ തന്നെ മാലിക്കുണ്ട്, നരങ്ങുകാക്കുന്ന മലക്ക് മാലിക്കാണ്, അത് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളതാണ്, ഖുർആനിൽ വന്നതാണ്. മുൻകർ നക്കീർ എന്ന് ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകളെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട്, ആ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ അങ്ങനെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളതെല്ലാം പേര് അതുപോലെ വിശ്വസിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസ്രായീൽ എന്നുള്ള പേര് അത് മലക്കുൽ മൗത്തിന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതല്ലാത്ത പേരെടുത്ത് വന്ന മലായിക്കത്തുകളുടെ പേരുകൾ അത് നമ്മൾ അതുപോലെ വിശ്വസിക്കുക. അതല്ലാത്ത മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഏർപ്പാടാക്കിയ ജോലികൾ ചുമതലകൾ അവർ ചെയ്യുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ അടിമകളും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽപ്പെട്ട സൃഷ്ടികളും മാത്രമാണ്. അവരോട് പ്രാർത്ഥിക്കാവുന്നതല്ല, അവരോട് സഹായം ചോദിക്കാവുന്നതല്ല, അവർക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അത് ചെയ്തു തരാൻ വേണ്ടി അവരോട് പ്രാർത്ഥിക്കാവുന്നതല്ല. ഇതെല്ലാം ദീനിൽ നിന്ന് പുറത്തുപോകുന്ന കടുത്ത ശിർക്കായ കാര്യങ്ങളാണ്. ഈ മലായിക്കത്തുകളുടെ ഒരുപാട് വിശേഷണങ്ങൾ വന്നിട്ടുണ്ട്. ആ മലായിക്കത്തുകളുടെ ഒരു ചെവിക്കുറ്റി മുതൽ അവരുടെ ചുമല് വരെയുള്ള വലിപ്പം എത്രയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 700 വർഷത്തോളം ഒരാൾ ഒരു കുതിരയിൽ സഞ്ചരിച്ചാൽ എത്ര 700 വർഷ ദൂരം ഒരാൾ കുതിരയിൽ സഞ്ചരിച്ച വഴി ദൂരം അത്രയും ഉണ്ടാകുമെന്നാണ്. അപ്പൊ എത്ര വലിപ്പമുള്ളതാണ്, എത്ര വലിപ്പമാണ് അവർക്കുണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങൾ മലായിക്കത്തുകളുമായി വന്നിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇതാണ് അൽ ഈമാനു ബിൽ മലായിക്കയുമായി, മലക്കുകളുള്ള വിശ്വാസവുമായി നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. പിന്നീടുള്ളത് എന്താണ്? അൻ തുഅ്മിന ബില്ലാഹി വ മലായിക്കതിഹി വ കുതുബിഹി, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നാണ്. എന്താണ് വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, അൽ ഈമാനു ബിൽ കുതുബി അത്തസ്ദീഖു വൽ ഇഖ്റാറു ബികുല്ലി കിതാബിൻ അൻസലഹു അല്ലാഹു അലാ റസൂലിൻ മിൻ റസൂലിഹി, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകന്മാർക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത സകല കിതാബുകളിലും എല്ലാ കിതാബുകളിലും നമ്മളത് വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുക. അതിൽ ചിലത് അത് ഇന്ന പേരാണ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, ആ പേരുകൾ അതുപോലെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ചിലത് പേരറിയിച്ചു തന്നിട്ടില്ല, അവർക്ക് ഇന്നാലിന്ന കിതാബാണ് സുഹുഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അതേപോലെ വിശ്വസിക്കുക. ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചിട്ടുള്ളതാണ്. അത് മഖ്ലൂഖല്ല, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള കാര്യമല്ല, മറിച്ച് അള്ളാഹുവിന്റെ കലാമാണ്, സംസാരമാണ്. അത് ഖുർആനാകട്ടെ, അതിനു മുമ്പുള്ള ഇഞ്ചീലാകട്ടെ, തൗറാത്താകട്ടെ, സബൂറാകട്ടെ, ഇതെല്ലാം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ കൗമിനും, അതാത് കൗമിന് പ്രത്യേകമായി അവർക്ക് എങ്ങനെയാണ് ജീവിച്ചു പോകേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി അള്ളാഹു ഈ കിതാബുകൾ ഇറക്കി കഴിഞ്ഞു. ആരാണോ അത് സ്വീകരിച്ചത് അവരാണ് വിജയിക്കുകയും അതുപോലെ തന്നെ രക്ഷപ്പെടുകയും ചെയ്തത്. ആരാണോ ആ കിതാബുകളിൽ നിന്നും തിരിഞ്ഞുപോയത് അവരാണ് പരാജയപ്പെട്ടത്. എന്നാൽ നമ്മുടെ കിതാബിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് അത് കുറച്ച് വിശദമായി പ്രത്യേകമായി പഠിക്കേണ്ടതുണ്ട്. കാരണം മറ്റു കിതാബുകളെ കുറിച്ച് അതിന്റെ അഹ്കാമ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അഹ്കാമുകളെ കുറിച്ച് പരതുകയോ അത് പഠിക്കുകയോ അതൊന്നും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അതിന്റെ പേരുകൾ ഇന്ന പ്രവാചകന് ഈസാ അലൈഹിസ്സലാമിന് അവിടെ ഇഞ്ചീൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് മതി. അതുപോലെ മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ ഒരു വിശ്വാസം നമുക്കായി. എന്നാൽ ഖുർആനിനെ കുറിച്ച് അത് കേവലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി കൊടുത്തൊരു കിതാബാണെന്നുള്ള പേര് മാത്രം പഠിച്ചതൊന്നും കാര്യമില്ല. കാരണം ഇത് നമുക്ക് എങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്, ആഖിറത്തിൽ എങ്ങനെയാണ് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക, ഇതെല്ലാം വിശദീകരിക്കുന്ന കിതാബാണ്. അതുകൊണ്ട് ഈ കിതാബിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിന്റെ പൂർണ്ണമായി അതിലടങ്ങിയിരിക്കുന്ന അവാമിറുകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ നവാഹി, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, അതൊക്കെ എന്താണെന്ന് പഠിക്കേണ്ടതുണ്ട്. ഖുർആൻ ഒരു കാര്യം കൽപ്പിച്ചിട്ട് അതറിയാതെ ഒരാൾ പോയാൽ ഒരിക്കലും അയാൾക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ഉദർ ഉണ്ടാവുകയില്ല. ഖുർആനിൽ ഇന്നാൽ എന്ന കാര്യത്തിന് കൽപ്പന ഉണ്ടായാൽ അത് നിർബന്ധമായി പഠിച്ചിരിക്കണം. എനിക്ക് അറബി ഭാഷ അറിയില്ല, അള്ളാഹു അറബിയിലല്ലേ സംസാരിച്ചത്, ഞാനെങ്ങനെ മനസ്സിലാക്കാൻ എന്നൊരാൾക്ക് ഉദറില്ല. ഖുർആനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും, അത് പരിഭാഷ വായിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൃത്യമായ വിശദീകരണം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ, അവനോട് പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ അവൻ മനസ്സിലാക്കിയിരിക്കണം. അവനോട് വിരോധിച്ച കാര്യങ്ങൾ അത് മുഴുവനും അവൻ മനസ്സിലാക്കിയിരിക്കണം. അതല്ലാതെ അതിലുള്ള കാര്യങ്ങൾ അവൻ ഉപേക്ഷിച്ചാൽ അതിനൊരു ഒഴിവ് കഴിവും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഖുർആനിൽ നമുക്ക് പേര് പറയപ്പെട്ട ഗ്രന്ഥങ്ങളൊന്ന് തൗറാത്തിനെ പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീൽ, സബൂർ, സുഹഫ് ഇബ്രാഹിമ വ മൂസ, ഇതൊക്കെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സുഹഫ് ഇബ്രാഹിമ വ മൂസ, ഈ മൂസ അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനും നൽകപ്പെട്ടിട്ടുള്ള ഏടുകൾ സുഹഫ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ നജ്മിലും സൂറത്തുൽ അലയിലും. സൂറത്തുൽ അലയിൽ നമ്മൾ എപ്പോഴും അതിന്റെ അവസാനത്തായത് കേൾക്കുന്നതാണ്, രണ്ട് സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. നജ്മിലും സൂറത്തുൽ അലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനും നൽകിയിട്ടുള്ള സുഹഫിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൻ നിസായില്, അതുപോലെ സൂറത്തുൽ ഇസ്രായില് ദാവൂദ് അലൈഹി സ്വലാമിന് നൽകിയ ജബൂറിനെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട്. വാഅതൈന ദാവൂദ ജബൂറ, ദാവൂദിന് ജബൂർ നാം നൽകിയിരിക്കുന്നു എന്ന് പറയപ്പെട്ടു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് തൗറാത്തിനെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും ഖുർആനിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ധാരാളക്കണക്കിന് തവണ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് തൗറാത്തിനെ കുറിച്ചിട്ടാണ്. ഖുർആനിൽ നബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 64 തവണ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കിതാബായ തൗറാത്തിനെ കുറിച്ചിട്ടാണ് കിതാബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത്. തൗറാത്തിനെ ചിലയിടത്ത് തൗറാത്ത് എന്നുള്ള പേരിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ചിലയിടത്ത് തൗറാത്തിന് അൽ കിതാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചു. ചിലയിടത്ത് അതിന് അൽ ഫുർഖാൻ എന്ന് തൗറാത്തിനും പേര് പറയപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്ത് അൽ ദിയാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലയിടത്ത് അൽ ദിക്ർ, ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ അൽ ദിക്ർ എന്നും തൗറാത്തിനെ കുറിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. തൗറാത്ത് ഒരുപാട് തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഖുർആനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മറ്റ് കിതാബുകളെ പോലെയല്ല ഖുർആനിൽ, അത് നമ്മൾ പ്രത്യേകമായി വിശ്വസിക്കേണ്ടതുണ്ട്. അതിൽ അള്ളാഹു അറിയിച്ചിട്ടുള്ള അഖ്ബാറുകൾ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ സത്യപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള കൽപ്പനകൾ അത് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതിലുള്ള വിലക്കുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഖുർആനിനനുസരിച്ചും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുമാണ് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അത് മുഖേന വെല്ലുവിളിച്ചിട്ടുണ്ട്. അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറയുന്നു, വഅന്നഹു അൽ മുഅ്ജിസത്തുൽ ഖാലിദ എന്നൊന്നും നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ള ഒരു മുഅ്ജിസത്താണിത്, അമാനുഷികമായിട്ടുള്ളതാണ്, റബ്ബിന്റെ വാക്കുകളാണ് ഇതിലുള്ളത്. അല്ലതി തുഹദ്ദി അഹ്ലൽ ഫസാഹത വൽ ബലാഗത അലാ യഅതു ബിസൂറത്തിൻ മിസ്ലിഹ്, നല്ല കഴിവുള്ള ഫസാഹത്തുള്ള സാഹിത്യപരമായിട്ടും ഭാഷാപരമായിട്ടും എല്ലാം കഴിവുള്ള ആളുകളോട് ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അല അയ്യത്തു ബിസൂറത്തു മിസ്ലി, ഇതേപോലെ ഒരു സൂറത്ത് നിങ്ങൾ ഒന്നുണ്ടാക്കി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഅജസു, അവരതിൽ അശക്തരായി, അവർക്കതിന് സാധിച്ചിട്ടില്ല. വലയ്യസ്തതിഉ, അവർക്കതിന് സാധിക്കുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതാ പറയുന്നു, വഖുല്ല ഇൻജ്തമഇത്തിൽ ഇൻസു വൽ ജിന്നു അലാ അയ്യത്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅളുഹും ലിബഅളിൻ ളഹീറാ. നീ പറയുക, മനുഷ്യവർഗവും ജിന്നുവർഗവും എല്ലാം തന്നെ ഇതേപോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ലാ യഅതൂന ബിമിസ്ലിഹി, അവർക്ക് അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. വലൗ കാന ബഅളുഹും ലിബഅളിൻ ളഹീറ, അവർ പരസ്പരം അതിനുവേണ്ടി സഹായികളായാലും അവർ ഒരുമിച്ച് ചെയ്താലും അതിന് സാധിക്കുകയില്ല. ഇത് ഖുർആനിന്റെ പ്രത്യേകതയാണ്. ഖുർആൻ പോലെ ഒന്നും കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇത് ഖിയാമത്തു നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ്. ലോകത്തുള്ള മുഴുവൻ ഖുർആനിന്റെ കോപ്പികൾ, മുസ്ഹഫിന്റെ കോപ്പികൾ, ഖുർആനിന്റെ കോപ്പികൾക്കാണ് നമ്മൾ മുസ്ഹഫ് എന്ന് പറയുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ്, മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോപ്പിയാണ്. അപ്പൊ ലോകത്തുള്ള മുഴുവൻ മുസ്ഹഫുകളും ഒരാൾ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ പോലും ഒരിക്കലും തന്നെ അത് സാധിക്കുകയില്ല. കാരണം എത്രയോ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ ഖുർആനുണ്ട്, അവരുടെ കൽബിൽ ഖുർആൻ അവർ ഹിഫ്ലാക്കിയിട്ടുണ്ട്, ഉടൻ തന്നെ അത് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് രീതിയിൽ ഖുർആനെ സംരക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും ഈ ദിക്റിനെ, ഈ ഉത്ബോധനത്തെ അഥവാ ഖുർആനിനെ നാം ആണ് ഇറക്കിയിട്ടുള്ളത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അതിനെ നാം സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞുപോയ കിതാബുകളെ കുറിച്ചിട്ട് അള്ളാഹു അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല. അത് ആ കിതാബുകൾ അതാത് അമ്പിയാക്കളുടെ കാലഘട്ടത്തിലേക്ക് മാത്രമായി അള്ളാഹു സുബ്ഹാനഹു വതആല പരിമിതപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ഖുർആൻ ഇനി ഒരു നബി വരാനില്ല. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ ഒരു ഖുർആനിലാണ്, അതിനാണ് അവർക്കുള്ള ഹുദയുള്ളത്, അവരുടെ സന്മാർഗമുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അത് സംരക്ഷിക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. ആ ഖുർആൻ അള്ളാഹു 23 വർഷങ്ങളിലായി 30 ജുസ്ആയി അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കുകയാണ് ചെയ്തത്. ഒന്നായിട്ട് ഇറക്കിയിട്ടുള്ളതല്ല, തൗറാത്ത് മൂസ അലൈഹി സ്വലാമിന് ഒന്നായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. എന്നാൽ ഖുർആൻ അങ്ങനെ ആയിരുന്നില്ല. ഖുർആൻ വയംതാസു ബിനുസൂലിഹി മുനജ്ജമൻ മുഫറഖ, ഇത് മറ്റിൽ നിന്നും വേർതിരിയുന്നത്, മറ്റ് കിതാബുകളിൽ നിന്നും ഇത് വേർതിരിയുന്നത് ഇത് ഇങ്ങനെ മുഫറഖായിട്ടാണ്, വേറെ വേറെയായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അല്ലേ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകൾ അത് ചോദിച്ചതായിട്ട് തന്നെ നമ്മോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഖാല അല്ലദീന കഫറു ലൗലാ നുസില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ. കുഫാറുകളായ ആളുകൾ പറഞ്ഞു, എന്താണ് ഖുർആൻ പൂർവ്വവേദക്കാർക്കൊക്കെ കിട്ടിയതുപോലെ ഒരൊറ്റ ഗ്രന്ഥമായിട്ട് ഒരുമിച്ചിറങ്ങാത്തത് എന്താണ്? അല്ലാഹു അതിന്റെ കാരണം കൂടി പറഞ്ഞു. കദാലി, അപ്രകാരം ഇങ്ങനെ വേറെ വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത ആയത്തുകൾ ഓരോ സന്ദർഭങ്ങളിലായി ഇറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിനുസബ്ബിത ബിഹി ഫുആദക, അഥവാ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഹൃദയങ്ങൾക്ക് ഒരു സബാത്ത് കിട്ടുന്നതിനു വേണ്ടി, സ്ഥൈര്യം കിട്ടുന്നതിനു വേണ്ടിയിട്ടാണ്. വറത്തൽനാഹു തർതീല, സാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓതിക്കൊടുക്കുകയും ഉണ്ടായി. അതുപോലെ ഖുർആനിന് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പ്രത്യേകത എന്താണ്? വഖൗനുഹു മുഹൈമിനൻ അലൽ കുതുബി സാബിഖ, കഴിഞ്ഞുപോയ എല്ലാ ഗ്രന്ഥങ്ങൾക്കുമുള്ള അതിന്റെ മേൽ അതിനെ ഹാക്കിമായിട്ട് അതിന് വിധിക്കുന്നതാണ് ഖുർആൻ. ഇതോടുകൂടി ബാക്കിയെല്ലാം നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെട്ടു. ഇനി ഇഞ്ചീലിലുള്ള എന്തെങ്കിലും ഒരു നിയമം ഇന്ന് നിലനിൽക്കുകയില്ല. അല്ലെങ്കിൽ തൗറാത്തിലുള്ള ഒരു നിയമം അത് ഖുർആനിൽ ഉണ്ടെങ്കിൽ മാത്രം അത് അനുസരിക്കപ്പെടുമെന്നല്ലാതെ ഖുർആനിനെതിരായിട്ടുള്ള ഒരു നിയമം അതിലുണ്ട് എങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഗ്രന്ഥത്തോടുകൂടി, ഖുർആനോടുകൂടി കഴിഞ്ഞുപോയ മുഴുവൻ നിയമങ്ങളെയും അല്ലാഹു അതിനെ നസ്ഖ് ചെയ്ത് ദുർബലപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്ഖി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി. അല്ലാഹു പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് സത്യം കൊണ്ട്, ഹക്കായതുകൊണ്ട്, ഇസ്ലാം കൊണ്ട് ഈ ഗ്രന്ഥം നാം ഇറക്കി നൽകിയിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള എല്ലാ കിതാബുകളെയും അത് സത്യപ്പെടുത്തുന്നുണ്ട്. ഈ കിതാബുകളെല്ലാം അള്ളാഹുവിന്റേതാണെന്ന് സത്യപ്പെടുത്തുന്നുണ്ട്. വമുഹൈമിനൻ അലൈഹി, അതിന്റെ മേൽ ഹാക്കിമായിക്കൊണ്ട്, അതിനെ ഭരിക്കുന്നതായിക്കൊണ്ട് അതിന്റെ മേൽ വിധി പറയും. കാരണം ഇതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ പോലും വിധിക്കപ്പെടുക എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, ഈ ഖുർആനിന് അതിന് വിശദീകരണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് സംരക്ഷിക്കും എന്ന് കാണാം. ഇതേ ആയത്ത് തന്നെയാണ് അതിനുള്ള തെളിവ്. ഇന്നാ നഹ്നു നസ്സൽന സിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാമാണ് ഈ ദിക്റിനെ ഇറക്കിയത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം അത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് സഹീഹായ സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെടുമെന്നാണ്. കാരണം ഖുർആൻ അതിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ അൻസൽന ഇലൈക ദിക്റ, നാം ഇതാ നിങ്ങൾക്ക് ദിക്ർ ഖുർആനിനിറക്കി നൽകിയിരിക്കുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവർക്കിറങ്ങിയിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് താങ്കൾ വ്യക്തമാക്കി നൽകുന്നതിനു വേണ്ടി. വലഅല്ലഹും യതഫക്കറൂൻ, അവരൊരു പക്ഷെ ചിന്തിച്ചേക്കാം. അപ്പൊ ഖുർആനിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിലെ വിശദീകരണം അത് നൽകിയത് അത് ഹദീസിലൂടെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വലാ ബുദ്ധ മിനൽ അമലി ബിമാ ജാഅ ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിലും സുന്നത്തിലും വന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വമൻ കഫറ ബിസ്സുന്നതി ഫഖദ് കഫറ ബിൽ ഖുർആൻ, ആരെങ്കിലും സുന്നത്തിനെ നിഷേധിച്ചാൽ അവൻ ഖുർആനെ നിഷേധിച്ചവരുവനെ പോലെയാണ്. ഒരാൾ പറയാണ്, ഞാൻ സഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ സഹീഹായ ഒരു സംശയവുമില്ലാത്ത ഹദീസുകളാണത്, ഖുർആനെ നിഷേധിക്കുന്നത് പോലെയാണ്, അള്ളാഹുവിന്റെ ഈ ഒരു കൽപ്പനയെ നിഷേധിക്കുന്നത് പോലെയാണ്. വത്തിയുള്ള വത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. കാരണം റസൂലിനെ അനുസരിക്കൽ ഈ സഹീഹ് ബുഖാരിയിലെ ഹദീസുകളാണ്, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്, ഇമാം ബുഖാരിയുടെ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളല്ല, നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ ഹദീസുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് വലിയ നിർബന്ധമായ കാര്യമാണ്. പിന്നീട് നമുക്കറിയാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്കാമുകൾ അത് വിശദീകരിച്ചു പറഞ്ഞിട്ടില്ല. നിസ്കാരം അതി ഇഖാമത്തു സ്സലാ നടത്തണമെന്ന് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്, വഖീമുസ് സ്സലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇഖാമത്തു സ്സലാ എങ്ങനെയാണ്, അതിന്റെ നിബന്ധനകൾ എങ്ങനെയാണ്, അതെങ്ങനെ നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. സല്ലു കമാ റഅയ്തുമുനി യുസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക എന്നുള്ളത് ഹദീസിലാണ് അല്ലേ. ഹദീസിനെ നിഷേധീകരിക്കുന്ന അതുപോലെയുള്ള ചേകന്നൂരികളെ പോലെ ഇപ്പൊ പേരില്ല, അങ്ങനെയുള്ള ആളുകളൊന്നും കാണാനില്ല. അതുപോലെയുള്ള ആളുകൾ അവർ എങ്ങനെയാണ് നിസ്കരിക്കാൻ സാധിക്കുക? കാരണം ഖുർആൻ നിസ്കാരത്തിന്റെ രൂപമില്ല. ഖുർആനിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടാൻ ഒന്നുമില്ലല്ലോ. അവരെങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക? അവരെങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക? അവരെങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കുക? ഇതിന്റെ എല്ലാം സൂചനകൾ മാത്രമേ ഖുർആനിലുള്ളൂ, ബാക്കിയെല്ലാം ഹദീസുകളിലാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ധാരാളമായി നമുക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട്, അതുപോലെ അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള ചുരുങ്ങിയ രൂപത്തിൽ ഖുർആനിന്റെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ബാക്കി ഇൻഷാല്ലാ അൽ ഈമാനു ദുർറുസുൽ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والله اعلم وصلى الله على نبينا محمد وعلى اله وصحبه وسلم
സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.